الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. أما بعد، سهودر نغلي إي مسجد لي عند بريه بطا بدياتي غلي ഷേഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ ഉസൂൽ സലാസ എന്ന മഹത്തായ റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിൽ അള്ളാഹുവിൻ്റെ ഇബാദത്തിൻ്റെ ഇനങ്ങൾ, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട, മറ്റുള്ളവർക്ക് കൊടുത്താൽ മറ്റുള്ളവരിലേക്ക് തിരിച്ചാൽ ശിർക്കായിത്തീരുന്ന ഇബാദത്തിൻ്റെ ഇനങ്ങൾ പറയുന്ന ഭാഗത്താണ് നാം ഉള്ളത്. അതിൽ ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഇബാദത്തുകളുണ്ട്. ഒന്ന് ഖൗഫാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. രണ്ടാമത്തേത് റജാ, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ. മൂന്നാമത്തേത് മഹബ്ബത്താണ്, അള്ളാഹുവിനോടുള്ള സ്നേഹം. ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഇബാദത്തുകളാണിത്. ബാക്കിയുള്ളതെല്ലാം യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ മൂന്ന് കാര്യങ്ങളാണ്. ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളുടെ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ അടിസ്ഥാനം ഈ മൂന്നാണ്, ഈ മൂന്ന് കാര്യങ്ങളാണ്. ഹൃദയത്തെ റബ്ബിലേക്ക് ഉണർത്തി തിരിച്ചുവിടുന്നത് യഥാർത്ഥത്തിൽ ഈ മൂന്ന് കാര്യങ്ങളാണ്: അള്ളാഹുവിനോടുള്ള സ്നേഹവും അവനോടുള്ള ഭയവും അവനെക്കുറിച്ചുള്ള പ്രതീക്ഷയും. എന്നാൽ ഇതിൽ ചിലതിനെ മാത്രം എടുത്തു കാണിക്കുകയും ചിലതിനെ തള്ളിക്കളയുകയും ചെയ്യുക എന്നത് പിഴച്ച കക്ഷികളുടെ സമീപനമാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അള്ളാഹുവിനെ മഹബ്ബത്തോടുകൂടി മാത്രം ഒരുവനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ സ്നേഹിക്കുക മാത്രം, എങ്കിൽ അവൻ സിന്ദീഖായി തീരും, മതനിഷേധിയായി തീരും. അതുപോലെ ഭയം മാത്രം, പ്രതീക്ഷയില്ല, എങ്കിൽ അവൻ ഖവാരിജുകളുടെ കൂട്ടത്തിലായി തീരും. പ്രതീക്ഷ മാത്രം, ഭയമില്ല, എങ്കിൽ അവൻ മുർജിഅത്തിന്റെ കൂട്ടത്തിലായി തീരും. നോക്കൂ, മഹബ്ബത്ത് അള്ളാഹുവിനെ സ്നേഹിച്ചാൽ മതി, അള്ളാഹുവിനെ പറഞ്ഞ് പേടിപ്പിക്കരുത്. ഈ വക വർത്തമാനം സൂഫികളുടെ ബാധയേറ്റവർ ഇവരൊക്കെ പറയുന്നത് ഇന്ന് നമ്മൾ കേൾക്കുകയാണ്. ഇവർ അള്ളാഹുവിനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് അള്ളാഹുവിനെ സ്നേഹിക്കുക മാത്രം. ഇത് പറയുന്ന ആളുകളെ കാണാം. ഇത് പിഴച്ച കക്ഷികളുടെ അവരുടെ വാദമാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുക മാത്രം ചെയ്താൽ മതി എന്ന്. അല്ല, അള്ളാഹുവിനെ സ്നേഹിക്കുകയും അവനെ ഭയപ്പെടുകയും അവനിൽ പ്രതീക്ഷയർപ്പിക്കുകയും വേണം. ഭയത്തെക്കുറിച്ച് മാത്രം പറയുക, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീദുകൾ വന്നിട്ടുള്ള ആയത്തുകൾ അതുമാത്രം പറയുക. അത് മാത്രം പറഞ്ഞ് ഒടുവിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷയില്ലാതെ പോവുക, ഇത് ഖവാരിജുകളുടെ വാദമാണ്, അവരുടെ അടയാളമാണ്. വഈദിന്റെ താക്കീദുകളുടെ ആയത്തുകൾ മാത്രമേ അവർക്ക് യോജിച്ചതായി അവർ കാണുകയുള്ളൂ, അതുമാത്രമേ പറയുകയുള്ളൂ. അതുപോലെ പിഴച്ച മറ്റൊരു കക്ഷിയാണ് മുർജിഅ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട വാദമാണ് ഈമാൻ. അത് അമൽ എന്തായിക്കോട്ടെ, അമൽ കർമ്മം എന്നത് ഈമാനിന്റെ ഭാഗമല്ല. അമൽ എന്തായാലും, അമൽ എത്ര മോശമായാലും, പ്രവർത്തനം എത്ര മോശമായാലും ഈമാനിനെ അത് ബാധിക്കുകയില്ല. ഒരുത്തൻ കാഫിറായി എങ്കിൽ അവൻ സൽക്കർമ്മം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് അപ്പറത് ശരിയാണ്. അവന്റെ സൽക്കർമ്മം അവന് പരലോകത്ത് പ്രയോജനപ്പെടുകയില്ല, പരലോകത്ത് അവന് ഉപകാരപ്പെടുകയില്ല എന്നത് ശരിയാണ്. അത് വെച്ച് പറയുകയാണ്. അതുപോലെയാണ് മുഅ്മിനിന്റെ ദുഷ്കർമ്മങ്ങളും മുഅ്മിനിന്റെ പാപങ്ങളും. മുഅ്മിൻ തെറ്റ് ചെയ്താൽ അവന്റെ ഈമാൻ ഒന്നും സംഭവിക്കുകയില്ല. ഇതാണ് മുർജിഅത്തിന്റെ വാദം. എന്നാൽ അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം എന്താണ്? ഈമാൻ എന്നാൽ അത് തസ്ദീഖും ബിൽ ഖൽബ് വഖൗലും ബിൽ ലിസാൻ വഅമലും ബിൽ ജവാരിഹ്. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തനാണ്, അതോടൊപ്പം നാവുകൊണ്ട് പറയാനാണ്, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം. അത് ഈമാനിന്റെ അവിഭാജ്യ ഘടകമാണ്, ഈമാന്റെ ഭാഗമാണ്, ഈമാനിന്റെ പൂർത്തീകരണമല്ലാതെ. മനസ്സിലായില്ലേ? ഈമാനിന്റെ പൂർത്തീകരണമല്ല, മറിച്ച് ഈമാന്റെ ഭാഗം തന്നെയാണ്. അതുണ്ടെങ്കിലേ ഈമാനാവുകയുള്ളൂ. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അമൽ ചെയ്യണം, അതുപോലെ നാവുകൊണ്ട് പറയുകയും വേണം, എന്നാൽ മാത്രമേ ഈമാനാവുകയുള്ളൂ. എന്നാൽ മുർജിഅത്തിന്റെ ഇർജാഇന്റെ ആളുകളുടെ വാദം എന്താ? അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കർമ്മം എന്തായിക്കോട്ടെ അത് ഈമാനിനെ ബാധിക്കുകയില്ല, അമൽ വേറെ, അവിടെ എന്തും ചെയ്യാം, ഉള്ളിൽ വിശ്വാസം ഉണ്ടായാൽ മതി. അതിന്റെ ബാക്കിയും അതിന്റെ ബാധയും ഇതുപോലെ പണ്ടുണ്ടായതുപോലെ ഇന്നും ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കാം. ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായാൽ പോരെ, എന്തും ചെയ്യാലോ? ഇല്ല. ആ വാദപ്രകാരം ഒരാളുടെ ഒരു തോതിവാസിയായ ഒരു മുസ്ലിമിന്റെ ഈമാനും അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാനും ഒരുപോലെയാണെന്ന് പറയേണ്ടി വരും. അൽഇമാം അൽ ബുഖാരി റഹിമഹുള്ളാ അദ്ദേഹത്തിന്റെ സഹീഹിൽ കിതാബുൽ ഈമാനിൽ അബ്ദുല്ലാഹിൻ അബി മുലൈഖ, നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് ആ റിവായത്ത്, താബിഈയായ ഇബ്നു അബി മുലൈഖ റഹിമഹുള്ളാ അദ്ദേഹം പറയുകയാണ്, ഞാൻ 30 സഹാബിമാരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ ആ റിവായത്ത്? കുല്ലുഹും യഖാഫൂന അല അൻഫുസിഹിം നിഫാഖ് ഔ അല നഫ്സിഹിം നിഫാഖ്. അവരെല്ലാവരും അവരുടെ കാര്യത്തിൽ നിഫാഖ് ഭയപ്പെട്ടവരായിരുന്നു. എന്താണ് ഇമാം ബുഖാരി ആ അസർ കിതാബുൽ ഈമാനിൽ ഉദ്ധരിച്ചത്? മുർജിഅകൾക്ക് മറുപടിയാണ്, കാരണം സഹാബിമാർക്ക് ആ വിശ്വാസമായിരുന്നില്ല. അവരുടെ വിശ്വാസം അതുപോലെ അവരുടെ അവരിൽ നിന്നുള്ള വേറെയും ഉദ്ധരണികൾ ഇമാം ബുഖാരി ഉദ്ധരിച്ചത് കാണാം. നമ്മുടെ മുൻഗാമികൾ പറഞ്ഞത്, എന്റെ അമലും എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും തട്ടിച്ചു നോക്കുമ്പോൾ എപ്പോഴും ഞാൻ ഭയപ്പെടുകയാണ് എന്നിൽ നിഫാഖുണ്ടോ എന്ന്. അമൽ അത് ഈമാനിനെ ബാധിക്കും. അമൽ എന്നത് അതുകൊണ്ട് ഈമാൻ കൂടും, അത് മോശമായാൽ ഈമാൻ കുറയും, യാതൊരു സംശയവുമില്ല. അത് ഈമാനിന്റെ ഭാഗമാണ്. ഒരാൾ ഒരുത്തന് ഈമാൻ ഉണ്ടായാൽ മതി, ഒരിക്കൽ വിശ്വസിച്ചാൽ പിന്നെ എന്ത് ചെയ്താലും യാതൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്നത് പിഴച്ച വാദമാണ്. അപ്പൊ നോക്കൂ, ഈ അള്ളാഹുവിന്റെ ഇബാദത്തുകളുടെ ഇനങ്ങൾ അത് മനസ്സിലാക്കുന്നതിൽ പിഴവ് പറ്റിയ കക്ഷികളാണ് ഈ പറയപ്പെട്ട കക്ഷികൾ. അള്ളാഹുവിനുള്ള പ്രധാനപ്പെട്ട ഇബാദത്ത്, ഹൃദയം കൊണ്ടുള്ള ഇബാദത്തായ ഖൗഫിനെ കുറിച്ച്, റബ്ബിനെ കുറിച്ചുള്ള പേടി, അതാണ് നാം കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചത്. എപ്പോഴാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പേടി ശിർക്കാവുക? എല്ലാ പേടിയും ശിർക്കാകുമോ? അതിന്റെ ഇനങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു. ഇനി നോക്കൂ അടുത്തത്, വദലീലുർ റജായി, റജായിന്റെ തെളിവ്, പ്രതീക്ഷ എന്ന ഇബാദത്ത്, റജ എന്ന ഇബാദത്ത്, അതിനുള്ള തെളിവ് നോക്കൂ. ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഈ ആയത്താണ്, അവന്റെ ഈ വാക്കാണ് സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്ത്. എന്താണത്? فمن كان كان يرجو لقاء ربه فليعمل عملا صالحا قل انما انا بشر مثلكم يوحى الي انما الهكم اله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا فمن كان يرجو ആരാണോ പ്രതീക്ഷിക്കുന്നത് ലിഖ റബ്ബിഹ, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുക എന്നത്, അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയുടെ ഇനങ്ങളിൽ ഒന്നാണത്, അള്ളാഹുവിനെ കാണാനുള്ള പ്രതീക്ഷ. അവൻ സാലിഹായ അമൽ ചെയ്യട്ടെ, സൽക്കർമ്മം ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ അവൻ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കട്ടെ. നോക്കൂ, ഖുർആനിൽ അള്ളാഹു റജാഇനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ആയത്താണിത്. റജാ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിലൊന്നാണ്. എന്താണ് സഹോദരങ്ങളെ റജാ, എന്താണ് ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുദ്ദന്നാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം. റബ്ബിനെ കുറിച്ച് ഹുസ്നുദ്ദന്ന് ഉണ്ടാവുക എന്നത് മുഅ്മിനുകളുടെ മുസ്ലിമീങ്ങളുടെ സ്വഭാവമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉദ്ദൻ, റബ്ബിനെ കുറിച്ചുള്ള മോശം വിചാരം സകല മുശ്രിക്കിന്റെയും കാഫിറിന്റെയും, അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള തെറ്റായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവന്റെയും അടയാളമാണ്. അവന്റെ സ്വഭാവമാണ് എന്ത്? സൂഉദ്ദന്ന് ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം ചിന്ത. അള്ളാഹുവിനെ നിഷേധിച്ചവൻ റബ്ബിനെ കുറിച്ച് ഏറ്റവും മോശമായതാണ് വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത്. അള്ളാഹുവിൽ പങ്കുചേർത്തവൻ അള്ളാഹുവിനെ കുറിച്ച് അങ്ങേറ്റം മോശമായ ധാരണയാണ് വെച്ചു പുലർത്തുന്നത്. അള്ളാഹുവിന്റെ സിഫത്തുകളെ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്നവൻ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരമാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾ അള്ളാഹു നമ്മൾ ഈ പറയുന്നതൊക്കെ കേൾക്കുമോ എന്ന് സംശയിച്ചപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കഅബയുടെ അരികിൽ മൂന്ന് പേർ ഇരുന്നു, രണ്ട് ഖുറൈശികളും ഒരു സഖീഫ് ഗോത്രക്കാരനും. എന്നിട്ട് ആ ഹദീസ് റിവായത്ത് ചെയ്യുന്ന ആൾക്ക് സംശയം, അധികം രണ്ട് സഖീഫ് ഗോത്രക്കാരനും ഒരു ഖുറൈശിയും, ഇതാ സഖീഫ് ഗോത്രത്തിന്റെയും ഖുറൈശ് ഗോത്രത്തിന്റെയും പ്രത്യേകത. ഖുറൈശികൾ അവരേറ്റവും ഉന്നതമായ തറവാടാണ്, മക്കയിൽ ഏറ്റവും പ്രമാണിമാർ അവരാണ്. ത്വാഇഫിലെ ഏറ്റവും ഉന്നതമായ ഗോത്രം സഖീഫ് ഗോത്രമാണ്. ഇബ്നു മസ്ഊദ് പറയുകയാണ്, ഖലീലു കസീറുൻ ഷഹ്മു ബുതൂനിഹിം, ശരീരത്തിൽ വലിയ കൊഴുപ്പുള്ള വലിയ തടിമാടന്മാരാണ്. എന്നാൽ ഖലീലുൻ ഫിഖ്ഹു ഖുലൂബിഹിം, ഹൃദയത്തിൽ ഒട്ടും ഫിഖില്ലാത്ത, വിവരമില്ലാത്ത ആളുകൾ. അവരിൽ ഒരുത്തൻ പറഞ്ഞു, എന്താ അഭിപ്രായം, നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ സംസാരം അള്ളാഹു കേൾക്കുമോ? അപ്പൊ വേറൊരുത്തൻ, നമ്മൾ മെല്ലെ പറഞ്ഞ അള്ളാഹു കേൾക്കൂല, ഉച്ചത്തിൽ പറഞ്ഞാൽ അള്ളാഹു കേൾക്കും. അപ്പൊ വേറൊരുവൻ, ഹേയ് നമ്മൾ മെല്ലെ പറഞ്ഞാൽ, ഉച്ചത്തിൽ പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ മെല്ലെ പറഞ്ഞാലും കേൾക്കും. യാ സുബ്ഹാനല്ലാഹ്, അള്ളാഹു അവരെ കുറിച്ച് സൂറത്തു ഫുസ്സിലത്തിൽ ആയത്തുകൾ അവതരിപ്പിക്കുകയാണ്. ആയത്തിറങ്ങാനുള്ള ഒരു കാരണം അതാ. وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون وذلكم ظنكم الذي ظننتم بربكم أرداكم فأصبحتم من الخاسرين. نعم فرلوغة منشند پرورتننگل أدنى كورچ أوند طوليقل ساكشي برأيك أوند ശരീര അവയവങ്ങൾ സാക്ഷി പറയുകയാണ്. അവർ ചോദിക്കുകയാണ് അവരുടെ തൊലികളോട്, ലിമ ഷഹിത്തും അലൈന, എന്തിനാണ് ഞങ്ങൾക്കെതിരെ നിങ്ങൾ സാക്ഷി പറയുന്നത്? ഒരുവിധം ശരീരഭാഗത്തെല്ലാം ഉള്ളതാണ് തൊലി എന്ന് പറയുന്നത്. തൊലി അവരോട് തിരിച്ചു പറയും, അംതഖ അല്ലാഹു അല്ലദീ അംതഖ കുല്ല ഷൈ, എല്ലാത്തിനെയും സംസാരിപ്പിച്ച റബ്ബ് ഞങ്ങളെയും സംസാരിപ്പിച്ചു. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വമാ കുന്തും തസ്തതിറൂന യശഹദു അലൈക്കും സംഉകും ولا ابصاركم ولا جلودكم, നിങ്ങളുടെ കാതോ കണ്ണുകളോ തൊലികളോ നിങ്ങൾക്കെതിരിൽ സാക്ഷി പറയാതിരിക്കാൻ അവർ കാണാതെ അല്ലല്ലോ നിങ്ങൾ ചെയ്തത്. ولكن ظننتم, പക്ഷേ നിങ്ങൾ വിചാരിച്ചു കളഞ്ഞു, അൻ അല്ലാഹു ലാ യഅലമു കസീറൻ മിമ്മ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അധികവും അല്ലാഹു അറിയുകയില്ല എന്ന്. വദാലിക്കും ظنكم الذي ظننتم بربكم, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് വിചാരിച്ച വിചാരം അതാണ്. അർദാക്കും, അത് നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹുവിന്റെ സിഫത്തുകൾ ശരിക്കു വിശ്വസിക്കാത്ത നമ്മുടെ നാട്ടിലെ ആശാരികളെ പോലെയുള്ള ആളുകൾ, റബ്ബിന്റെ സിഫത്തുകൾ അവർ ശരിയായ രൂപത്തിൽ വിശ്വസിക്കുന്നില്ല. അള്ളാഹു ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ, അർശിന് മുകളിൽ ഉള്ളവനാണ്. അവൻ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ തൃപ്തിപ്പെടുന്നവനാണ്, അവൻ കോപിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അടിമയുടെ തൗബയിൽ സന്തോഷിക്കുന്നവനാണ്. അള്ളാഹു അതാ രാത്രിയുടെ അവസാന യാമങ്ങളിൽ ഭൂമിയോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നവനാണ്, അവന്റെ മഹത്വത്തിന് യോജിച്ചതുപോലെ. എന്നിങ്ങനെയുള്ള റബ്ബിനെ കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസമില്ലാത്ത പിഴച്ച കക്ഷികൾ ആ വിശ്വാസം അവരെ നശിപ്പിക്കും. അതുകൊണ്ടാണ് അത്തരം കക്ഷികളിൽ മുർത്തികേടുകൾ, ഫാഹിഷത്തുകൾ, തിന്മകൾ ധാരാളമായി കാണാൻ കഴിയുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നേരെയായിട്ടില്ല. മുസ്ലിയാക്കന്മാരായ ആളുകളും അവരിൽ നിന്ന് ദീൻ പഠിച്ച ആളുകളും റബ്ബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ, പരലോകത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള ഗൗരവമോ അതിന്റെ ഗാംഭീര്യമോ അവരുടെ സംസാരത്തിൽ കാണൂല. ഇതൊക്കെ തമാശയാക്കി ഇങ്ങനെ പറയുന്നത് കാണാം. അള്ളാഹുവിനെ അവൻ പഠിച്ചിട്ടില്ല, അള്ളാഹുവിനെ കുറിച്ച് അവൻ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ സിഫത്തുകൾ യഥാവിധി മനസ്സിലാക്കാത്തവൻ അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്തയാണ് ചിന്തിക്കുക. ഇത് ഈ അഖീദ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും അഖീദയാണ്. സലഫി അഖീദ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആരുടെയെങ്കിലും പോക്കറ്റിൽ നിന്ന് എടുത്തതല്ല, അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരം പിഴച്ച വാദങ്ങളിൽ അശാരി ചിന്തയിലൊക്കെ മുങ്ങിക്കുളിച്ച പല ആളുകളും അള്ളാഹു സുബ്ഹാനഹു വതആല വെളിച്ചം നൽകിയാൽ ഇന്നും നേരായ അഖീദ എന്താണ് എന്ന് തിരിച്ചറിയുന്നതും അത് ജനങ്ങളോട് പറയുന്നതും. ഇത് ജനങ്ങൾ ഉണ്ടാക്കിയത്, ഇത് അള്ളാഹു പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അഖീദയാണ്. അത് നമുക്ക് അഭിമാനമാണ് അഖീദ, ഈ അഖീദ നമ്മുടെ മുൻഗാമികളുടെ അഖീദ. അപ്പൊ നോക്കൂ, അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരം അവർക്ക് അള്ളാഹു പറഞ്ഞതുപോലെ, അവരെ കുറിച്ച് അള്ളാഹു അവർക്കുണ്ടെന്ന് പറഞ്ഞതുപോലെ ശിക്ഷ മറ്റാർക്കും പറഞ്ഞിട്ടില്ല എന്നാണ്. നിങ്ങൾ നോക്കൂ സൂറത്തുൽ ഫത്ഹിൽ അള്ളാഹു പറയുന്നത് മുനാഫിഖുകളായ മുശ്രിക്കുകളായ സ്ത്രീകളെയും പുരുഷന്മാരെയും അള്ളാഹു ശിക്ഷിക്കുവാൻ വേണ്ടി. എന്നിട്ട് അവരുടെ വിശേഷണമായ അള്ളാഹു പറയുന്നത് നോക്കൂ, അദ്ദാനീന ബില്ലാഹി ദന്നസ്സൗ, അള്ളാഹുവിനെ കുറിച്ച് മോശമായ ദന്ന് വെച്ചു പുലർത്തുന്നവരാണവർ. അലൈഹിം ദായിറത്തുസ്സൗ, അവരുടെ മേലാണ് എല്ലാ ശിക്ഷയും ഉള്ളത്, എല്ലാ ദുരന്തങ്ങളും അവരുടെ മേലാണ്. വഗാദിബ അല്ലാഹു അലൈഹിം, അല്ലാഹു അവരോട് കോപിച്ചിരിക്കുന്നു. വലഅനഹും, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹും ജഹന്നം, അല്ലാഹു അവർക്ക് നരകം ഒരുക്കി വെച്ചിരിക്കുന്നു. വസാഅത് മസീറ, അതെത്ര മോശമായ സങ്കേതമാണ്. അൽഇമാം അബുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, ഇവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞതുപോലെ ഒറ്റൊരു കൂട്ടരെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അല്ലാഹുവിനെ കുറിച്ച് മോശമായത് മോശം വന്നു വെച്ചു പുലർത്തുന്നവരെ കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മുശ്രിക്കും കാഫിറും മുനാഫിക്കും അതുപോലെ അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് മോശം തെറ്റായ ധാരണ വെച്ചു പുലർത്തുന്നവനും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് സൂദ്ദന്ന് വെച്ചു പുലർത്തുന്നവനാണ്. അത് അതിന്റെ തോതനുസരിച്ച് അതിന്റെ ഫലവും ഉണ്ടാകും. ചിലത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരമായിരിക്കും. എന്നാൽ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് സംഭവിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള സൂദ്ദന്നുണ്ട്. അതിന്റെ പേരിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. പക്ഷേ ഇമാമുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ വളരെ കുറവാണ്. അള്ളാഹുവിനെ കുറിച്ച് മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കുന്ന മോശം വിചാരം എന്താണത്? ആളുകളുടെ സംസാരത്തിൽ, അവരുടെ വാക്കുകൾക്കിടയിൽ, അവരുടെ വരികൾക്കിടയിൽ അത് കാണാം. അവനവന് കിട്ടിയതും കിട്ടാത്തതും ഒക്കെ പറയുമ്പോൾ അള്ളാഹു തന്നോടെന്തോ അനീതി ചെയ്തു, എനിക്ക് കിട്ടേണ്ടതായിരുന്ന പലതും അള്ളാഹു തന്നില്ല എന്നത് പലരും പറയാതെ പറയുന്നത് കാണാം. ബിൽഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, നീ ചാരം മാറ്റി നോക്കിയാൽ അടിയിൽ കനൽ കാണുന്നത് പോലെ ആളുകളുടെ ഉള്ളിൽ ഇത് കാണാം. അവൻ പറയാതെ പറയുന്നു, എന്റെ റബ്ബിനോട് ചെയ്തത് ശരിയായിട്ടില്ല എന്ന് നേർക്കുനേരെ പറയുന്നില്ല എങ്കിലും. യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ്, ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചുകൂടാ. മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് നീ നല്ലതല്ലാതെ വിചാരിക്കരുത്. മോശമായത് നീ ചിന്തിക്കേണ്ടത് നിന്റെ നഫ്സിനെ കുറിച്ചാണ്. ആ നഫ്സിൽ വല്ല ഖൈറിന്റെ പൊടിയുമുണ്ടെങ്കിൽ അത് റഹ്മാനായ നിന്റെ റബ്ബ് തന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളും മരിച്ചു പോകരുത് റബ്ബിനെ കുറിച്ച് നല്ലത് വിചാരിച്ചിട്ടല്ലാതെ, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം വെച്ചിട്ടല്ലാതെ ഒരാളും മരിച്ചു പോകരുത്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ബന്ന് അതുണ്ടാവുക. പണ്ഡിതന്മാർ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം മനസ്സിൽ ഉണ്ടാകാൻ ഉള്ള വഴിയായി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം അമൽ നന്നാക്കുക എന്നതാണ്. ഒരു അമൽ നന്നാക്കിയാൽ അള്ളാഹുവിനെ കുറിച്ച് അവന്റെ വിചാരവും നന്നാക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള അവന്റെ വിചാരം നന്നാകും. തൗബ ചെയ്യുക, അള്ളാഹു തൗബ സ്വീകരിക്കുമെന്ന് വിചാരിക്കുക. നീ അമൽ ചെയ്യുക, അള്ളാഹു സ്വീകരിക്കുമെന്ന പ്രതീക്ഷ നിനക്കുണ്ടാവുക. അതിന്റെ കൂടെ നിന്റെ തിന്മകൾ കാരണത്താൽ അള്ളാഹു സ്വീകരിക്കാതെ പോയേക്കുമോ എന്ന ഭയവും വേണം. മുഅ്മിനുകൾ തങ്ങളുടെ അമൽ സ്വീകരിക്കാതെ പോയേക്കുമോ എന്ന് ഭയപ്പെടുമെന്ന് സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്ത് വിചാരിച്ചിട്ടല്ല, അള്ളാഹു അനീതി ചെയ്യുമെന്ന പേടിയല്ല. റബ്ബ് സുബ്ഹാനഹു വതആല ഒരിക്കലും അനീതി ചെയ്യുകയില്ല. അള്ളാഹുൽ വിശ്വാസമുള്ള ഒരുവൻ റബ്ബിന് വേണ്ടി ചെയ്തതാണോ ആ അമൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുള്ള അമലാണോ അത്, അവൻ എത്ര വലിയ പാപിയായാലും അള്ളാഹു അവനോട് അനീതി ചെയ്യുകയില്ല, ആ അമൽ അള്ളാഹു തട്ടിക്കളയുകയില്ല. പക്ഷേ ഒരുവൻ പേടിക്കുന്നത്, മുസ്ലിം മുഅ്മിൻ പേടിക്കുന്നത്, എന്റെ പാപങ്ങൾ കൊണ്ട് എന്റെ പോരായ്മകൾ കൊണ്ട് അത് സ്വീകരിക്കാതെ പോയേക്കുമോ എന്നാൽ, അതല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരമല്ല. അപ്പൊ നോക്കൂ, റജാ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരവും, അതുപോലെ അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ അത് വിശ്വസിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുക, അത് കൊതിക്കുക. റബ്ബ് വാഗ്ദാനം ചെയ്ത അവന്റെ ഫദ്ൽ, അവന്റെ ഉദാരം, അത് കൊതിക്കുക, അതിൽ സന്തോഷിക്കുക. മുഅ്മിൻ അവൻ സ്വർഗത്തെക്കുറിച്ച് കേട്ടാൽ അവന്റെ ഹൃദയം അത് സന്തോഷിക്കും, അവന്റെ ഹൃദയത്തിൽ അതിനെക്കുറിച്ചുള്ള ആഗ്രഹം നിറയും, അള്ളാഹുവിന്റെ ഔദാര്യത്തെ അവൻ ആഗ്രഹിക്കും, കൊതിക്കും. സഹോദരങ്ങളെ, ഈ റജ, ഈ പ്രതീക്ഷ കൊണ്ടാണ് ഇബാദത്തുകൾ മനോഹരമായി തീരുക. ഇബാദത്തുകളുടെ രുചി അറിയണോ, ഈ പ്രതീക്ഷയില്ലാതെ, റജ ഇല്ലാതെ സംഭവിക്കുകയില്ല. ഈ റജ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നുവെങ്കിൽ ഹൃദയങ്ങൾ അത് കൂരിരുട്ടിൽ അന്ധകാരത്തിലായി പോകും അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തൊരുവന്റെ സ്ഥിതി, അള്ളാഹുവിനൊരു വിശ്വാസമില്ല, പരലോകത്തിൽ അവന് വിശ്വാസമില്ല, എന്ത് പ്രതീക്ഷയാണ് അവന്റെ മുന്നിലുള്ളത്, എന്തിനാണ് അവൻ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ? സുബ്ഹാനല്ലാഹ്, എന്തർത്ഥമാണ് അവന്റെ ജീവിതത്തിലുള്ളത്? നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ഈ പ്രതീക്ഷ റബ്ബിനെ കുറിച്ചുള്ള റജാ ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരാവയവങ്ങൾ, അതൊക്കെ ഈ ഈ ഇണക്കം അതിന് കിട്ടുന്നത്, ഈ നൈർമല്യം അതിന് കിട്ടുന്നത്, ഇബാദത്ത് ചെയ്യാൻ അത് വഴങ്ങുന്നത് ഈ പ്രതീക്ഷ കൊണ്ടാണ്, ഈ പ്രതീക്ഷ റബ്ബിനെ കുറിച്ച് ഉള്ളതുകൊണ്ടാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ റജാ ഉണ്ടാകാൻ അതിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാകാൻ ചില വഴികളുണ്ട് എന്നതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയിലേക്ക് നമ്മെ നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിലുള്ള യഥാർത്ഥ വിശ്വാസമാണ്. അള്ളാഹുവിന്റെ പേരുകളിൽ, അവന്റെ വിശേഷണങ്ങളിലുള്ള വിശ്വാസം, അത് യഥാവിധി പഠിക്കുക, അതിൽ വിശ്വസിക്കുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ പ്രതീക്ഷിക്കപ്പെടേണ്ടവനാണ്. അവന്റെ സ്വർഗം, അവന്റെ അനുഗ്രഹം നാം പ്രതീക്ഷിക്കുക എന്നതുപോലെ അവൻ തന്നെ യഥാർത്ഥത്തിൽ അവനെ തന്നെ, അവനിൽ തന്നെ പ്രതീക്ഷ ഉണ്ടാകേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ പേരുകൾ നോക്കൂ നിങ്ങൾ, റഹ്മാൻ എന്ന പേര്, റഹീം എന്ന റബ്ബിന്റെ പേര്, ഖഫൂർ എന്ന റബ്ബിന്റെ പേര്, കരീം എന്ന അള്ളാഹുവിന്റെ പേര്, ഇതെല്ലാം അവനെ കുറിച്ചുള്ള പ്രതീക്ഷ ഉണ്ടാക്കുന്ന പേരുകളാണ്. അവനേറെ പൊറുക്കുന്നവനാണ്, അവനേറെ കരുണ ചൊരിയുന്നവനാണ്, അവനേറെ ഉദാരനാണ്, അവനേറ്റവും നന്നായി നൽകുന്നവനാണ്, അവൻ വലിയ പ്രതിഫലം നൽകുന്നവനാണ്, അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. ഇങ്ങനെയുള്ള റബ്ബിന്റെ പേരുകൾ, അത് അള്ളാഹുവിന്റെ പേരുകളിൽ അധികവും ഈ പ്രതീക്ഷ നമുക്ക് ഈ റജാ നൽകുന്ന പേരുകളാണ്. അത് പഠിക്കുക, അതിൽ യഥാവിധി വിശ്വസിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ വന്നിട്ടുള്ള, അവന്റെ പ്രതിഫലം വാഗ്ദാനം വന്നിട്ടുള്ള ആയത്തുകൾ, അതിലുറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക, അതിൽ സംശയമുണ്ടാകാൻ പാടില്ല. അള്ളാഹു പറയുകയാണ്, മുഅ്മിനുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അവർക്ക് അള്ളാഹുവിൽ നിന്ന് വലിയ ഔദാര്യം, വലിയ ഫദ്ലുണ്ട് എന്ന സന്തോഷ വാർത്ത അവരെ അറിയിക്കുക. ഇതുപോലുള്ള ആയത്തുകൾ, അതിൽ മുഅ്മിനു പ്രതീക്ഷ വേണം. അള്ളാഹുവിന്റെ വഅദിൽ, അവന്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ച വിശ്വാസം വേണം, പ്രതീക്ഷ വേണം. സഹോദരങ്ങളെ, ഇനി നോക്കൂ, എന്താണ് നാം പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന്, അള്ളാഹുവിനെ പ്രതീക്ഷിക്കണം, അവന്റെ ഉദാരം, അവന്റെ ഫദ്ൽ, അത് പ്രതീക്ഷിക്കണം. രണ്ട്, നന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ചെയ്യേണ്ടത്. അതാണ് പല അമലുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നോമ്പിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ട ഹദീസ് ഉണ്ടല്ലോ, മൻ സാമ റമദാന ഇമാനൻ വഹ്തിസാബൻ. മൻ സാമ റമദാൻ, ആരെങ്കിലും റമദാനിൽ നോമ്പെടുത്താൽ, ഇമാനൻ ഇമാനോടെ വഹ്തിസാബൻ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷയാണത്. ഗുഫിറ ലഹുമ തഖദ്ദമ മിൻ ദംബി അവന്റെ മുൻകടിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. നേരത്തെ പറഞ്ഞതുപോലെ ഇതും അമലുകൾ സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്ന പേടിയും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല. രണ്ടൊരു മുഅ്മിനുണ്ടാകും. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണത്? അതിന്റെ കാരണം ഖൗഫും റജാവും പരസ്പര വിരുദ്ധമല്ല, പിന്നെ അത് രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. അത് പരസ്പരം മുതവാദ്ദായ മുവാദ്ദായ രണ്ട് കാര്യങ്ങളാണ്, പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങളല്ല, മറിച്ച് അത് മുഖ്തലിഫത്തായ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ. അതല്ലാതെ അത് രണ്ടും പരസ്പരം വിരുദ്ധമല്ല. വിരുദ്ധമായ കാര്യം അതിന്റെ പ്രത്യേകത എന്താണ്? ഒന്നുണ്ടെങ്കിൽ വേറൊന്ന് ഉണ്ടാവുകയില്ല, ഒന്നുണ്ടെങ്കിൽ വേറൊന്നും ഉണ്ടാവുകയില്ല. ഇതാ ഈ മൈക്കിന്റെ നിറം, ഇത് കറുപ്പാണ്, ഇത് ഒരേ സമയം വെളുപ്പും കറുപ്പും ആവുകയില്ല, ഏതെങ്കിലും ഒന്നേ ആവുള്ളൂ. അതാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഒന്നുണ്ടെങ്കിൽ മറ്റത് ഉണ്ടാവുകയില്ല. അതേസമയം ഖൗഫ് റജാ എന്നത് പരസ്പര വിരുദ്ധമല്ല, മറിച്ച് രണ്ടു വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് മാത്രം. അതുകൊണ്ട് ഒരു മുഅ്മിൻ അമൽ ചെയ്യുമ്പോൾ അവന്റെ തിന്മകളെ കുറിച്ചോർത്ത് ഇത് സ്വീകരിക്കപ്പെടാതെ പോകുമോ, അവൻ വരുത്തിയ വീഴ്ചകളെ കുറിച്ചോർത്ത് ഇത് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന പേടിയുണ്ടാകും. അതുപോലെ അള്ളാഹു സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും മുഅ്മിനന് ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, നമുക്ക് പ്രതീക്ഷ വേണ്ട, റജാ വേണ്ട കാര്യം പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയോടെയാണ് തൗബ ചെയ്യേണ്ടത്. ആ പ്രതീക്ഷയോടെ ഒരുവൻ തിന്മയിൽ മുഴുകുക എന്നത് പാടില്ല. അത് ഹുസ്നുദ്ദന്നല്ല, മറിച്ച് അതിനെ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ള ഉറൂർ എന്ന്, ഒരുവൻ വഞ്ചനയിൽ അകപ്പെട്ടു പോയതിന്റെ അടയാളമാണത്. എന്നാൽ ഈ തൗബ ചെയ്യുക, അള്ളാഹു തൗബ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ നിനക്കുണ്ടാകണം, എത്ര വലിയ പാപിയാണെങ്കിലും. قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمه الله ان الله يغفر الذنوب جميعا انه هو الغفور الرحيم قل പറയു നബിയെ, يا عبادي الذين اسرفوا على انفسهم തിന്മകൾ അവനവനോട് അക്രമം ചെയ്തു പോയ എൻ്റെ അടിമകളോട് പറയുക, لا تقنطوا من رحمه الله അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവരുത്. ان الله يغفر الذنوب جميعا അല്ലാഹു മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നതാണ്. ആർക്കാണത്? തൗബ ചെയ്യുന്നവർക്കാണ്. തൗബ ചെയ്യുന്നവർക്കുള്ളതാണ്, അവരെ കുറിച്ചാണ് ആയത്. അല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അവനാണ് ഏറെ പൊറുക്കുന്നവൻ, അവനാണ് റഹ്മത്ത് ചൊരിയുന്നവൻ. തൊട്ടടുത്തായത് എന്താ തൊട്ടടുത്തായത്? വാ അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു ലഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ആത്മാർത്ഥമായി നിങ്ങൾ മടങ്ങുക. തൗബ ചെയ്യുന്നവർക്കാണ് ആ ആയത്തിലെ പാപമോചനം, കാരണം അതിൽ എല്ലാ പാപങ്ങളും ഉൾപ്പെട്ടു. അല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നും പുറത്തില്ല, ശിർക്കോ കുഫറോ ഒന്നും പുറത്തില്ല. ശിർക്ക് ചെയ്തവനും കുഫർ ചെയ്തവനും അത് അവസാനിപ്പിച്ച് ഖേദിച്ചു മടങ്ങിയാൽ, മുസ്ലിമായാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും. ആ ആയത്ത് എല്ലാ പാപങ്ങളെയും ഉൾക്കൊള്ളുന്ന ആയത്താണ്. പക്ഷേ അത് ആർക്കുള്ളതാണ് ആ പാപമോചനം? അത് തൗബ ചെയ്യുന്നവർക്കുള്ളതാണ്. അതേസമയം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അത് ആരെ കുറിച്ചാണ്? തൗബ ചെയ്യാത്തവർക്കുള്ളതാണ്. അല്ലാഹു ശിർക്ക് ചെയ്യുന്നത് പൊറുക്കുകയില്ല, അതല്ലാത്ത തിന്മകൾ ചെയ്യുന്നവർക്ക്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുക്കും. ശിർക്കല്ലാത്ത തിന്മകൾ ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചവനെ കുറിച്ച് നമ്മൾ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? അഹ്ലു സുന്നത്ത് വിശ്വസിക്കുന്നത് എന്താണ്? അവൻ തഹ്ത മശീഅത്തില്ലാഹ്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. ഇൻഷാ അദബ വൈഷാ ഗഫറല, ഒന്നുകിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനെ അള്ളാഹു പുറത്തു കൊടുത്തേക്കും, നേരെ പുറത്തു കൊടുത്തേക്കും, അല്ലെങ്കിൽ അള്ളാഹു അവനെ ശിക്ഷിക്കും. എന്നാൽ അവന്റെ ശിക്ഷ അത് ശാശ്വതമാവുകയില്ല, അത് എന്നേക്കുമുള്ള ശിക്ഷ ആവുകയില്ല. അപ്പൊ നോക്കൂ, ഇതാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷ വേണം. അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ, നന്മകൾ അവൻ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ, പാപങ്ങൾ അവൻ പൊറുത്തു തരുമെന്ന പ്രതീക്ഷ. ഇത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ഈ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചാൽ അത് ശിർക്കായി തീരും. എപ്പോഴാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രതീക്ഷ ശിർക്കാവുക? എപ്പോഴാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രതീക്ഷ ശിർക്കാവുക? അതെപ്പോഴൊക്കെയാണ്? ഒന്ന്, മയ്യത്തിൽ നിന്ന് വല്ലതും പ്രതീക്ഷിക്കുക. ഖബറാളികൾ മരണപ്പെട്ടു പോയവർ, ഇവരിൽ നിന്ന് വല്ലതും ഒരുവൻ പ്രതീക്ഷിച്ചാൽ അവൻ എനിക്ക് ഉപകാരം ചെയ്യും, അവൻ അള്ളാഹുവിനോട് എന്റെ കാര്യം പറയും, അവനാണ് എന്റെ ആവശ്യങ്ങൾ നിവർത്തിത്തരുന്നത്, രോഗം മാറ്റിത്തരുന്നത് ഈ ഖബറാളിയാണ് എന്ന് മരണപ്പെട്ടുപോയ ആരെങ്കിലും കുറിച്ചൊരുവൻ പ്രതീക്ഷിച്ചാൽ അത് ശിർക്കായ പ്രതീക്ഷയാണ്, ശിർക്കായ റജാആണ്. അത് മുഖേന ഒരുവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഈ ഖബറാളികൾ ആരാധിക്കുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഖബറിൽ കിടക്കുന്ന ആളാണ് എന്റെ രോഗം മാറ്റുന്നത്, എന്റെ പ്രയാസം നീക്കുന്നത് എന്ന് വിശ്വസിക്കുന്നതുപോലെ അത് ശിർക്കായ റജാആണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന റജാആണ്. രണ്ടാമത്തേത്, ഒരാൾ പ്രതീക്ഷിക്കുന്നു ജീവനോടെയുള്ള ആളിൽ നിന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷെ ആള് വേറെ എവിടെയാണ് ഉള്ളത്, പക്ഷെ എവിടെയായിരുന്നാലും അയാൾക്കെന്നെ സഹായിക്കാൻ സാധിക്കും, അയാളുടെ സഹായത്തിൽ അയാളുടെ കാവലിൽ ഇവൻ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ആൾദൈവങ്ങളെക്കുറിച്ചും മറ്റും ചിലർ പ്രതീക്ഷിക്കുന്നത് പോലെ ചില തരീഖത്തിന്റെയും മറ്റാളുകൾ അവരുടെ ഷെയ്ഖുമാരെക്കുറിച്ച് അവരുടെ തരീഖത്തിന്റെ തലവന്മാരെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് പോലെ അയാൾ എവിടെയായിരുന്നാലും നമ്മുടെ കാവലുണ്ട്. ഇപ്പോ ഈ സി എം മടവൂറിനെ കുറിച്ചൊക്കെ പറയപ്പെടുന്ന കഥകൾ യാതൊരു സംശയമില്ല ഈ കോലത്തിലാണ്. അയാൾ ജീവിച്ചിരിക്കുമ്പം സഹായിച്ചതും വന്നതും ഇതുപോലുള്ള വിശ്വാസങ്ങൾ ഷിർക്കിന്റെ റജ ആണത്. മൂന്നാമത്തേത്, ജീവനോടെയുള്ള ആളാണ്, സ്വന്തം അടുത്തുണ്ട്, ആള് ഹാജറാണ്, ആ ആളിൽ നിന്ന് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം ഒരുവൻ പ്രതീക്ഷിക്കുന്നു, അത് ഷിർക്കാണ്. ഉദാഹരണത്തിന്, ആൾക്ക് തനിക്കൊരു സന്താനത്തെ തരാൻ കഴിവുണ്ട്, മഴ വർഷിപ്പിക്കാൻ കഴിവുണ്ട് എന്നിങ്ങനെ ഒരുവൻ ജീവിച്ചിരിക്കുന്ന ആള് ഹയ്യാണ്, അതുപോലെ ആൾ മുന്നിലുണ്ട്, ഹാദറാണ്, എന്നാൽ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്, അത് ഷിർക്കാണ്. അപ്പൊ നോക്കൂ, ഷിർക്കായ റജാഇന്റെ ഇനങ്ങളാണ് ഈ മൂന്നിനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, മയ്യിത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുക, മരിച്ചുപോയ ഖബറാളികളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുക, ഷിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ്. രണ്ട്, ആള് ജീവനോടെ ഉണ്ട്, ആള് സ്ഥലത്തിൽ എവിടെയാണുള്ളത്, പക്ഷെ എന്നാലും എന്നെ സഹായിക്കാൻ എന്റെ ബുദ്ധിമുട്ടുകൾ അകറ്റാൻ ആൾക്ക് സാധിക്കും എന്ന പ്രതീക്ഷ ഷിർക്കായ പ്രതീക്ഷയാണ്. മൂന്നാമത്തേത്, ആള് ജീവനോടെ ഉണ്ട്, ഹദറത്തിലുണ്ട്, മുന്നിലുണ്ട്, പക്ഷെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം ഇയാൾക്ക് സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത് മൂന്നും ഷിർക്കായ റജാആണ്. ഇനി സഹോദരങ്ങളെ, ഇത് കൂടാതെ ഈ റജായിൽ ആളുകൾക്ക് സംഭവിക്കുന്ന വേറെയും അബദ്ധങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ ഉണ്ടവന് പക്ഷെ യാതൊരു അമലും ചെയ്യുന്നില്ല, അമല് ചെയ്യാതെ അവൻ പ്രതീക്ഷിച്ച് നടക്കുകയാണ്, റജ വെച്ച് നടക്കുകയാണ്, അത് തെറ്റാണ്. നമ്മൾ നേരത്തെ ഓതിയ ഈ റജാഇന്റെ തെളിവായി പറഞ്ഞ സൂറത്തുൽ കഹ്ഫിൽ ആയത്തുണ്ടല്ലോ, ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി, ആരെങ്കിലും തന്റെ റബ്ബിന്റെ ലിഖായിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിൽ പ്രതീക്ഷ അർപ്പിച്ചെങ്കിൽ എന്ത് ചെയ്യട്ടെ, അവൻ മിണ്ടാതിരിക്കുക, വീട്ടിലിരിക്കട്ടെ എന്നാണോ, അല്ല, ഫലി അമൽ അമലും സാലിഹ, സാലിഹായ അമൽ ചെയ്യട്ടെ, അമലോടെയാണ് റജ വേണ്ടത്, പ്രവർത്തനം ചെയ്തിട്ടാണ് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. അതുപോലെ മറ്റൊരു അബദ്ധം, റജായിൽ ആളുകൾക്ക് സംഭവിക്കുന്ന അബദ്ധം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമില്ല, പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുർജികളായ ആളുകളുടെ രീതിയാണ്. അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ, മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാ ബിഖൽബി മുനീബ്, മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, റഹ്മാനായ അള്ളാഹുവിനെ അവർ ഭയപ്പെടുകയാണ്. നോക്കൂ, റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ടാണ് മുഅ്മിനുകൾ അവനെ ഭയപ്പെടുന്നു എന്ന് പറയുന്നത്. അവൻ റഹ്മാനാണ്, അവനേറെ കരുണ ചൊരിയുന്നവനാണ്, അതോടൊപ്പം അവൻ ഭയപ്പെടേണ്ടവനാണ്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാ ബിഖൽബി മുനീബ്, ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനെ കുറിച്ച് പറഞ്ഞു നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനെ കുറിച്ച് പറയുകയാണ്, അള്ളാഹുവാണ് എനിക്ക്, വല്ലദീ ഹുവ യുത്ഈമുനി വയസ്ഖീൻ, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എന്നെ വഴി കാണിക്കുന്നത്, വല്ലദീ ഹുവ യുത്ഈമുനി വയസ്ഖീൻ, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, വെള്ളം നൽകുന്നത്, വൈദ മരിദ്തു ഫഹുവ യഷ്ഫീൻ, ഞാൻ രോഗിയായാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്, വല്ലദീ യുമീതുനി തുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പിക്കുകയും ശേഷം ജീവിപ്പിക്കുകയും ചെയ്യുന്നത് അവനാണ്. ഇതൊക്കെ ഉറപ്പിച്ചിട്ടാണ് പറഞ്ഞത്. അതേസമയം അടുത്തു നോക്കൂ നിങ്ങൾ, വല്ലദി അത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ, പരലോകനാളിൽ എന്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നവനും അവനാണ്, ആ റബ്ബാൻ. അത് പറഞ്ഞപ്പോ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ വേളയിൽ അമർ റളിയല്ലാഹുവിന്റെ പഴയ ചരിത്രം പറയുക, ഞാൻ മുശ്രിക്കായിരുന്ന കാലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റം ശത്രുതയുണ്ടായിരുന്ന കാലം, അന്നെങ്ങാനും ഞാൻ മരണപ്പെട്ടിരുന്നുവെങ്കിൽ ഞാൻ നരകത്തിലായേനെ. എന്നിട്ട് പറയണം, അതിനുശേഷം ഞാൻ മുസ്ലിമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റം സ്നേഹം എനിക്കുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുമ്പോൾ ഈ ദുനിയാവിന്റെ അധികാരങ്ങളിലും മറ്റൊന്നും നമ്മൾ പെട്ടുപോയിരുന്നില്ല. അമർ ഇബ്നു ആസ് റളിയല്ലാഹു പിന്നീട് മിസറിന്റെ ഭാഗങ്ങൾ, അമർ ഇബ്നു ആസ് ആയിരുന്നു അതിന്റെ അമീർ, ഈജിപ്തിന്റെ അമീറായിരുന്നു. മിസർ ഇസ്ലാമിന് കീഴിലാക്കിയത് അമർ ഇബ്നു ആസ് റളിയല്ലാഹുവാണ്. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെയുള്ള ഭരണകാര്യങ്ങളിലും ഒന്നും ഇടപെടാത്ത ശുദ്ധമായ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ മരണപ്പെട്ടുവെങ്കിൽ ഞാൻ സ്വർഗത്തിലായേനെ എന്നാണ് എന്റെ പ്രതീക്ഷ. നോക്കൂ, ആദ്യത്തത് കാഫറായി മരിച്ചെങ്കിൽ ഞാൻ നരകത്തിലാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അതേസമയം മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നല്ല കാലത്ത് അന്ന് ഞാൻ മരണപ്പെട്ടിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ സ്വർഗത്തിലാക്കിയേനെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തൊരു അദബിന്റെ വാക്കാണ്, എന്തൊരു സൂക്ഷ്മതയുടെ വാക്കാണെന്ന് നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനെ കുറിച്ചാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്, എനിക്ക് പുറത്തു തരുമെന്നത്. അല്ലാഹു അവൻ റഹ്മാനാണ്, അവൻ അങ്ങേയറ്റം കരുണ ചൊരിയുന്നവനാണ്, അതോടൊപ്പം ഭയപ്പെടേണ്ടവനാണ്. അവൻ റഹ്മത്ത് ചൊരിയുന്നവനായിരിക്കെ ഭയപ്പെടേണ്ടവനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അവൻ, അതോടൊപ്പം പ്രതീക്ഷ അർപ്പിക്കേണ്ടവനാണ് അവൻ. അള്ളാഹുവിന്റെ ഹിക്മത്ത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവനെ കുറിച്ച് നമ്മെ ഭയപ്പെടുത്തിയപ്പോൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാക്കുന്ന ആയത്തുകൾ പറഞ്ഞപ്പോൾ അത് എവിടെ എത്തിച്ചില്ല? അള്ളാഹിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശരാകുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചിട്ടില്ല. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശിക്ഷയെക്കുറിച്ച് പേടിയില്ലാത്ത അവസ്ഥയിലെത്തുന്ന രൂപത്തിൽ അവിടെ അള്ളാഹു എത്തിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഹിക്മത്താണ്. അതുകൊണ്ട് ഒരു മുസ്ലിം മുഅ്മിൻ ഓരോരുത്തരും അവനവനെ കുറിച്ചറിയാം. സ്വന്തത്തെ കുറിച്ച് തോന്നുകയാണെന്ത്, ഞാൻ റഹ്മത്തിനെ കുറിച്ച് ഉള്ള പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ, തിന്മകളിലേക്ക് ചാഞ്ഞു പോവുകയാണെന്ന് തോന്നിയാൽ ഒരു മുഅ്മിൻ അള്ളാഹുവിന്റെ വഈദിനെ കുറിച്ചുള്ള, ശിക്ഷയെക്കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളും അത് നന്നായി പഠിക്കുകയും ആ ഭാഗം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക. നേരെ തിരിച്ച് ഇപ്പുറത്തേക്ക് പോവുകയാണെന്ന് തോന്നിയാൽ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് ചാഞ്ഞു പോവുകയാണെന്ന് തോന്നിയാൽ എന്തു ചെയ്യുക? അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ വന്നിട്ടുള്ള അവന്റെ മഗ്ഫിറത്തിനെ കുറിച്ച്, അവന്റെ വിശാലമായ കാരുണ്യത്തെ കുറിച്ച് പറയപ്പെട്ടുള്ള ആയത്തുകളും ഹദീസുകളും ആ ഭാഗം ബലപ്പെടുത്താൻ ശ്രമിച്ചു. ഇങ്ങനെയാണ് ഒരു മുഅ്മിൻ അവന്റെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത്. ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ് മുഅ്മിനിന്റെ ഖൗഫും റജാവും, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും പ്രതീക്ഷയും ഒരുപോലെ. ഒന്നിന് കേടുപറ്റിയാൽ ആ പക്ഷി പറക്കുന്നത് ശരിയായ രൂപത്തിലായിരിക്കില്ല, മറിച്ച് രണ്ടും ഒരുപോലെ ഉണ്ടായിരിക്കണം. എങ്കിലാണ് മുഅ്മിൻ അവന്റെ ഇമാൻ ശരിയാവുകയുള്ളൂ, അവന്റെ ഇബാദത്ത് ശരിയായ രൂപത്തിലാവുകയുള്ളൂ. ഇതാണ് സഹോദരങ്ങളെ റജ എന്ന ശ്രേഷ്ഠമായ ഇബാദത്തിനെ കുറിച്ച് ഇത്രയുമാണ് വിശദീകരിക്കാനുള്ളത്. അടുത്ത ഭാഗം ഉസൂൽ സലാസയിൽ നിന്ന് ശ്രദ്ധിക്കുക. വ ദലീലു തവക്കുലി, ഇബാദത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇനമാണ് തവക്കുൽ, അല്ലാഹുൽ ഭരമേൽപ്പിക്കുക. അതിന്റെ തെളിവ്, അതിനുള്ള തെളിവ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഈ ആയത്താണ്, വഅലല്ലാഹി ഫതവക്കലു ഇൻ കുന്തു മുഅ്മിനീൻ. വഅലല്ലാഹി ഫതവക്കലു, അല്ലാഹുവിൽ മാത്രം നിങ്ങൾ ഭരമേൽപ്പിക്കുക. ഇൻ കുന്തു മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. വഖൗലുഹു തആല, അതുപോലെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ, ഫഹുവ ഹസ്ബു, അവന് അല്ലാഹു മതി. തവക്കുൽ അല്ലാഹുവിനുള്ള ശ്രേഷ്ഠമായ ഇബാദത്താണ്. അതിന്റെ ചില ഭാഗങ്ങൾ മുമ്പ് ഈ കിതാബ് വിശദീകരിക്കുമ്പോൾ തന്നെ നമ്മൾ വിശദീകരിച്ചിരുന്നു, നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാഹുൽ ഭരമേൽപ്പിക്കുക, റബ്ബിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിന്റെ പേരുകൾ നോക്കൂ നിങ്ങൾ, അതെല്ലാം അവനിൽ ഭരമേൽപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പേരുകളാണ്. അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, അവൻ ഖവിയാണ്, അവൻ ഏറ്റവും ശക്തിയുള്ളവനാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന് പറയുകയേ വേണ്ടൂ. അവൻ റബ്ബുൽ ആലമീന, ലോകരുടെ മുഴുവൻ റബ്ബാൻ. അവൻ തീരുമാനിച്ചതല്ലാതെ നടക്കുകയില്ല, അവന്റെ വിധിയല്ലാതെ നടക്കുകയില്ല. കാര്യങ്ങളെല്ലാം അവനിൽ നിന്നാണ്, കാര്യങ്ങളുടെ എല്ലാം തിരിച്ചുപോക്ക് അവനിലേക്കാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളൊക്കെ അവനിൽ തവക്കുലാക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. അലിമാം ബിൻ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനിന്റെ അവസ്ഥ യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിനെ പോലെയാണ്. ആ കുഞ്ഞിന് സമാധാനം എവിടെയാണ് കിട്ടുക? എത്ര ആളുകളെ കണ്ടാലും, അതിനോട് എത്ര വാത്സല്യം കാണിക്കുന്ന ആളുകളെ കണ്ടാലും, അതിന്റെ ഉമ്മയെ കണ്ടാലല്ലാതെ ആ കുഞ്ഞിന്, ഒരു ചെറിയ കുട്ടിക്ക് സമാധാനം ലഭിക്കുകയില്ല. അതടങ്ങണമെങ്കിൽ അതിന്റെ ഉമ്മയെ കാണണം. ഇതുപോലാണ് മുഅ്മിന്റെ അവസ്ഥ എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാം. അള്ളാഹുവിൽ തവക്കുലാക്കിയാലല്ലാതെ അവന് യഥാർത്ഥ ശാന്തി ഒരിക്കലും ലഭിക്കുകയില്ല, യഥാർത്ഥ സമാധാനം അവന് കിട്ടുകയില്ല. തവക്കുൽ എന്നത് ചില പണ്ഡിതന്മാർ മനോഹരമായി അതിനെ വിശദീകരിച്ചത് നമുക്ക് കാണാം. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫതുൽ ബാരിയിൽ ചില പണ്ഡിതന്മാർ തവക്കുലിനെ വിശദീകരിച്ചതായി ഇങ്ങനെ പറയുന്നു, ഹുവ ഖത്ഉ നദറി ഇലൽ അസ്ബാബ് ബഅദ ഫിഅലിൽ അസ്ബാബ്. ഹുവ ഖത്ഉ നദറി ഇലൽ അസ്ബാബ് ബഅദ ഫിഅലിൽ അസ്ബാബ്. സുബ്ഹാനല്ലാഹ്. ഒരുവൻ അസ്ബാബ് പ്രവർത്തിക്കുകയാണ്, അഥവാ അള്ളാഹു ഏത് കാര്യം നേടാനും ഒരു വഴി നിശ്ചയിച്ചിട്ടുണ്ടാകും. നിനക്ക് നിന്റെ വാഹനം നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ അത് ലോക്ക് ചെയ്തു വെക്കണം. നിനക്ക് പണം ലഭിക്കണമെങ്കിൽ നീ ജോലി ചെയ്യണം, നീ കച്ചവടം ചെയ്യണം, അറിവ് ലഭിക്കണമെങ്കിൽ നീ പഠിക്കണം എന്നതുപോലെ കാര്യങ്ങൾക്ക് അള്ളാഹു വഴികൾ നിശ്ചയിച്ചുണ്ട്. അത് നീ പ്രവർത്തിക്കുക, അത് നീ നിന്റെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുക. പിന്നെ നീ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയം നീ അതിലേക്ക് അവലംബിക്കരുത്, ഹൃദയം നീ അള്ളാഹുവിൽ അവലംബിക്കുക. അതുകൊണ്ടാണ് എനിക്ക്, അതാണ് എന്റെ കാര്യങ്ങളൊക്കെ നടത്തിത്തരുന്നത്. ഈ ജോലി ഇല്ലെങ്കിൽ, ഇതാ ഈ മുതലാളി ഇല്ലെങ്കിൽ, ഈ സംഗതി ഇല്ലെങ്കിൽ, ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താകും അവസ്ഥ? അതാണ്, അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് ഈ വഴികളിൽ നീ നിന്റെ ഹൃദയം അവലംബിക്കരുത്, ഹൃദയം അള്ളാഹുൽ അവലംബിക്കുക. ഇതാണ് യഥാർത്ഥ തവക്കുൽ, ഇതാണ് യഥാർത്ഥ തവക്കുൽ. നീ കാരണങ്ങൾ പ്രവർത്തിക്കുക, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കുക. ഈ തവക്കുൽ അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ അത് ശിർക്കായി തീരും. എന്താണ് ശിർക്കായ തവക്കുൽ? എന്താണ് ശിർക്കായ തവക്കുൽ? ഭാഷയിൽ ഒരാളെ കാര്യം ഏൽപ്പിച്ചാൽ അയാളെ വക്കീലാക്കി എന്ന് പറയേണ്ടി വരും. അയാളെ വക്കീൽ എന്ന് പറയാം, ഒരു കാര്യം ഏൽപ്പിക്കുന്നതിന്, ഒരു ജോലി ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചു, അയാൾ നമ്മുടെ വക്കീലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് വക്കീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനാണ്, അവനിലാണ് കാര്യങ്ങൾ നമ്മളേൽപ്പിക്കുന്നത്. നിഅമൽ മൗല വ നിഅമൽ നസീർ വ നിഅമൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. എന്നാൽ ആളുകളെ നാം പല കാര്യങ്ങളും ഏൽപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ചാൽ, ഒരു ജോലി ഏൽപ്പിച്ചാൽ, ഒരു പണം ഒരാളെ ഏൽപ്പിക്കുകയാണ്, ഇന്ന ആൾക്ക് കൊടുക്കുക, നമ്മൾ കൊടുക്കുന്നതിന് പകരം അയാൾ കൊടുക്കുന്നു. നിക്കാഹിന് ഒരാളെ ഏൽപ്പിക്കുകയാണ്, അയാൾ വക്കീലാണ്. അപ്പോൾ അത് അനുവദിക്കപ്പെട്ട വക്കാലത്താണ്. അതേസമയം എപ്പോഴാണ് തവക്കുൽ ശിർക്കാവുക? ഒരുവനെ നമ്മുടെ വക്കീലാക്കുന്നത് ശിർക്കാവുക, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം കഴിയുന്ന കാര്യം അത് അള്ളാഹു അല്ലാത്തവരെ ഒരുവൻ ഏൽപ്പിക്കുകയാണ്, അള്ളാഹു അല്ലാത്തവരിൽ ഒരുവൻ തവക്കുലാക്കുകയാണ്, അത് ശിർക്കായ തവക്കുലാണ്. ഈ ഖബറാളികൾ ആരാധിക്കുന്ന പലരും പറയാനുണ്ട്, ഞാൻ കാര്യങ്ങളൊക്കെ മുഹിദ്ദീൻ ശൈഖിനെ ഏൽപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പരസ്യമായി പ്രസംഗിക്കുന്നത് കാണാം, ഇന്ന വലിയനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് ശിർക്കായ തവക്കുലാണ്. അതാണ് ഈ ബദർ മൗലിദിലും മറ്റും പറയുന്നത്, يا من بي حل الردى ومن بهم ناكدا قل ناديا مستنجدا يا اهل بدر شهداء പ്രയാസങ്ങൾ ദുരിതങ്ങൾ വന്നുപെട്ടവനെ നീ വിളിക്കുക, നീ സഹായം തേടിക്കൊണ്ട് വിളിക്കുക. യാ അഹ്ല ബദർ ശുഹദ, ഒ ബദർ ശുഹദാക്കളെ എന്ന്. ഇത് അവരിൽ തവക്കുലാക്കലാണ്, ശിർക്കായ തവക്കുലാണ്. കാര്യത്തിൽ ആളുകൾക്ക് സംഭവിക്കുന്ന മറ്റൊരു അബദ്ധമാണ്, നമ്മൾ കാരണങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളൊരു ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ കച്ചവടം ചെയ്യുകയാണ്, ഈ കാരണങ്ങൾ ഈ വഴികളിൽ ഒരുവൻ തന്റെ ഹൃദയം അവലംബിക്കുക, അത് ഹറാമാണ്, ഹറാമാണ്. അതുകൊണ്ട് ഒരുവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല, ശിർക്കല്ല. അതേസമയം അത് ഹറാമാണ്. ഇത് സഹോദരങ്ങളെ ബഹുഭൂരിപക്ഷം ആളുകളിലും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ വളരെ വിരളമായിരിക്കും. നമ്മുടെ ജോലിയിലും കച്ചവടത്തിലും അതുപോലുള്ള കാര്യങ്ങളിലുമൊക്കെ അതിലേക്ക് ഹൃദയം അവലംബിച്ചു പോവുക എന്ന്. അതുകൊണ്ടാണ് എനിക്ക് ലഭിക്കുന്നത്, അത് തവക്കൂലിൽ വരുന്ന പാളിച്ചയാണ്, വീഴ്ചയാണ്, അത് ഹറാമാണ്. എന്നാൽ അത് ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഒരു പരിധി വിട്ടാൽ, പരിധിക്ക് അപ്പുറത്തേക്ക് പോയാൽ അത് ചെറിയ ശിർക്കിലേക്ക് എത്തിത്തീരും. അതൊരു പരിധി വിട്ടാൽ അത് ചെറിയ ശിർക്കിൽ എത്തിച്ചേരുന്നതാണ്. അതുപോലെ സഹോദരങ്ങളെ, തവക്കുലിന്റെ കാര്യത്തിൽ ആളുകൾക്ക് സംഭവിക്കുന്ന മറ്റൊരു തെറ്റാണ്, മറ്റൊരു ഖഫ ആണ്, അസ്ബാബ് പ്രവർത്തിക്കാതിരിക്കുക എന്നത്. അസ്ബാബ് പ്രവർത്തിക്കാതിരിക്കുക, ജോലി ചെയ്യാതിരിക്കുക, അതുപോലെ കച്ചവടം ചെയ്യാതിരിക്കുക, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ചിലത് നടക്കാൻ ചില സംവിധാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അത് ചെയ്യാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാൾ വന്ന് ചോദിച്ച സംഭവം പ്രസിദ്ധമാണ്. നബിയെ ഞാൻ ഒട്ടകത്ത് കെട്ടിയിടണോ അല്ല തവക്കുലാക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അഖിൽഹ വതവക്കൽ, നീ കെട്ടിയിടുക എന്നിട്ട് തവക്കുലാക്കുക. അസ്ബാബ് പ്രവർത്തിക്കാതിരിക്കുക എന്നത് യഥാർത്ഥത്തിൽ അസംഭവ്യമാണ്, അത് ആളുകൾക്ക് സാധിക്കുകയില്ല. വെച്ചിട്ട് ഞാൻ അസ്ബാബില്ലാതെ തവക്കുലാക്കാൻ പോവുകയാണ് എന്നൊരുവൻ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ പറയുന്നത് കളവാണ്, അത് സാധിക്കുകയില്ല. അത് മാത്രമല്ല, അത് ദീൻ പഠിപ്പിച്ച മര്യാദകൾ, ദീനിന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യമനിൽ നിന്ന് ചില ആളുകൾ ഹജ്ജിന് വരും, ഒന്നും എടുക്കുകയില്ല, യാത്രക്കുള്ള ജാദൊന്നും, യാത്രക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊന്നും എടുക്കുകയില്ല. എന്നിട്ട് അവർ പറയും, നഹ്നുൽ മുതവക്കിലൂൻ, ഞങ്ങളാണ് തവക്കുലാക്കുന്ന ആളുകൾ. ഖുർആനിൽ അല്ലാഹു ആയത്ത് അവതരിപ്പിച്ചു, വതസവ്വദു, നിങ്ങൾ യാത്രക്കുള്ള വിഭവങ്ങൾ എടുക്കുക, ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും നല്ല ജാദ്, ഏറ്റവും നല്ല യാത്രക്കുള്ള വിഭവം അത് തഖ്വയാണ്. ഈ ആളുകൾ ഒന്നും എടുക്കാതെ വരും, എന്നിട്ട് മക്കത്തെത്തിയാലോ ആളുകളോട് കൈനീട്ടും, യാചിക്കും, അതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നു. ഇമാമുൽ മുത്തവക്കിലീൻ, എല്ലാ തവക്കുലാക്കുന്ന ആളുകളുടെയും ഇമാമാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉഹദിലെ രണ്ട് പടയെങ്കിൽ ഒന്നിനു മേൽ ഒന്നായി അണിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. കാരണം അത് അസ്ബാബ് പ്രവർത്തിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു ഉദ്ദേശിച്ചാൽ എനിക്ക് പരിക്കേൽക്കും, ഞാൻ കൊല്ലപ്പെടും എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും അത് ധരിക്കാതിരുന്നില്ല. നബിയേക്കാൾ തവക്കുലുള്ള ആരാണുള്ളത്? മാത്രമല്ല, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് എന്താണ്? ഇഹ്റിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അതീവ താല്പര്യം കാണിക്കുക, അത് ഉന്മേഷത്തോടെ ചെയ്യുക. വസ്തഇം ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേട. വല തഅജിസ്, നീ കഴിവുകെട്ടവനാവുകയില്ല, നീ കഴിവുകെട്ടവനായി പോകരുത്, മറിച്ച് നീ ചെയ്യേണ്ടത് ചെയ്യണം. കഴിവുകേടിൽ നിന്ന്, അജിസിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തിലേക്ക് വേണ്ട ഒരു വർഷത്തെ കൂത്ത്, ഒരു വർഷത്തെ വിഭവങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കൊല്ലത്തേക്ക് കുടുംബത്തിന് വേണ്ടത് മാറ്റിവെച്ചിരുന്നു. ഹദീസുകളിൽ കാണാം ഒരു വർഷത്തേക്കുള്ളത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സദഖ കാരണത്താൽ അത് വേഗം തീർന്നു പോകാറുണ്ടായിരുന്നു എന്നത് വേറെ കാര്യം. പക്ഷെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാറ്റിവെച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആരെങ്കിലും ഈ തവക്കുൽ ഞാൻ ചെയ്യുകയില്ല, അതായത് ഞാൻ അസ്ബാബുകൾ ചെയ്യുകയില്ല, ഞാൻ തവക്കുൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ സംഭവിക്കാത്തൊരു കാര്യമാണ്. വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കുക എന്നത് അള്ളാഹു സബബാക്കിയ, അള്ളാഹു വഴിയായി കാരണമായി നിശ്ചയിച്ചൊരു സംഗതിയാണ്, അത് ചെയ്യേണ്ടതുണ്ട്. ദാഹം മാറാൻ വെള്ളം കുടിക്കേണ്ടത് അള്ളാഹു അത് സബബാക്കിയിട്ടുണ്ട്. ഒരു പറയാൻ എനിക്ക് കുട്ടികൾ വേണം, പക്ഷെ ഞാൻ വിവാഹം കഴിക്കൂല, അള്ളാഹു ഉദ്ദേശിച്ച എന്റെ കൂട്ടുകളെ കിട്ടൂലേ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇമാമുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പണ്ടൊരാളുടെ കഥ പറയുകയുണ്ടായി. അയാളൊരു യാത്രക്ക് പുറപ്പെട്ടു, ഒരു ആവശ്യത്തിന് യാത്ര പോവുകയാണ്. പോകുമ്പോ അയാൾ ആകെ എടുത്തത് മൂന്ന് സംഗതികളാണ്, മൂന്ന് വസ്തുക്കൾ മാത്രമേ കൂടെ കരുതിയുള്ളൂ. ഒന്നൊരു പാത്രം, പിന്നെ ഒരു സൂചിയും നൂലും. എന്തിനാണ്? അയാൾ പറഞ്ഞു പാത്രം എനിക്ക് ഉദു ചെയ്യാണ്, നിസ്കരിക്കണമല്ലോ, ഉദു ചെയ്യണം. സൂചിയും നൂലും വസ്ത്രം കീറിപ്പോയാൽ തുന്നാനാണ്, കാരണം അവർക്ക് വെളിവാക്കി നിസ്കരിക്കാൻ പാടില്ലല്ലോ. ബാക്കിയൊന്നും ഞാൻ എടുക്കുകയില്ല, ഞാൻ തവക്കുലാക്കി പുറപ്പെടുക എന്നാള് പറഞ്ഞു. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ അയാളുടെ ഈ പ്രവൃത്തി തന്നെ അയാളുടെ വാദത്തിനെതിരാണ്. കാരണം തവക്കുലാക്കുകയാണെങ്കിൽ പിന്നെ ഇതും എടുക്കണ്ടല്ലോ, എന്തായാലും പാത്രം എന്തിനാണ് സൂചിയെന്നുമില്ല, അതും എടുക്കാൻ പാടില്ലല്ലോ. പോട്ടെ, യഥാർത്ഥത്തിൽ അയാൾ യാത്രയും ചെയ്യാൻ പാടില്ലല്ലോ, എന്തിനാണ് യാത്ര ചെയ്യുന്നത്? വീട്ടിലിരുന്നാ പോരെ, കാര്യം നടക്കാൻ യാത്ര ചെയ്യണ്ടല്ലോ, വീട്ടിലിരുന്നാ കാര്യം നടക്കൂലേ അയാളുടെ വാദമനുസരിച്ച്. അപ്പൊ അത് നടക്കാത്ത കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അസ്ബാബ് പ്രവർത്തിക്കാൻ നമ്മോട് പറഞ്ഞു. എന്നിട്ട് തവക്കുലാക്കുക, നീ ആ ചെയ്ത പ്രവർത്തികളിൽ, നീ ആ ചെയ്ത കാരണങ്ങളിലല്ല ഹൃദയം അവലംബിക്കേണ്ട, ഹൃദയം അള്ളാഹുൽ അവലംബിക്കുക, ഹൃദയം അള്ളാഹുൽ അവലംബിക്കുക. അതാണ് തവക്കുൽ. തവക്കുലിൽ സംഭവിക്കുന്ന തെറ്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തേത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന തെറ്റാണ്, അള്ളാഹു അല്ലാത്തവരിൽ തവക്കുലാക്കുക, അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന, അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ അതിൽ മറ്റുള്ളവരെ തവക്കുലാക്കുക. രണ്ടാമത്തേത് നമ്മൾ ചെയ്ത കാരണങ്ങളിൽ ഹൃദയം അവലംബിക്കുക, അത് തെറ്റാണ്, അതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോവുകയില്ല, പക്ഷേ അത് തെറ്റാണ്. മൂന്നാമത്തേത് കാരണങ്ങൾ മാർഗങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക, എന്നിട്ട് തവക്കുലാക്കി എന്ന് പറയുക. ഇത് മൂന്നും ഇതിൽ സംഭവിക്കുന്ന തെറ്റുകളാണ്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹ് നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.